ജോൺ തെങ്ങുംപള്ളി തനിക്ക് ലഭിച്ച ദൈവാനുഭവം പങ്കുവയ്ക്കുന്നു. ഒരു സ്പെഷ്യൽ സ്റ്റോറി. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ 29:11. 33 വർഷങ്ങൾക്ക് മുൻപ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഈ വചനം കേട്ടപ്പോൾ ഞങ്ങൾ അത് വിശ്വസിച്ചു. ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിവാഹിതരാകുന്ന അനേകരെയും പോലെ ഞങ്ങളുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അവൻ സുന്ദരനായിരിക്കണം, മിടുക്കനായിരിക്കണം, ബുദ്ധിശാലിയായിരിക്കണം. 3 വർഷക്കാലം ഈ മനോഹരമായ സ്വപ്നവുമായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ ഉത്തരം തന്നില്ല. ഞങ്ങളുടെ ഡിമാൻഡ് അല്പം കുറച്ചിട്ടും ഫലം കാണാതെ വന്നപ്പോൾ ഞങ്ങളുടെ ഡിമാൻഡുകളെല്ലാം പിൻവലിച്ചു. കർത്താവേ, നീ ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സ്വർഗത്തിലെ ആ കുഞ്ഞിനെ തരാൻ ഇനിയും വൈകല്ലേ? നീ നൽകുന്ന കുഞ്ഞ് എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നൽകാൻ എൻ്റെ പക്കൽ ഒരു കുഞ്ഞില്ല എന്ന് മാത്രം പറയല്ലേ? ഇതായിരുന്നു ഞങ്ങളുടെ പുതുക്കിയ പ്രാർത്ഥന. കർത്താവ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. ആദ്യത്തെ മോനെ ഞങ്ങൾക്ക് ലഭിച്ചു. വിശിഷ്ടമായ നിധികൾക്കായി നാം ഏറെ കാത്തിരിക്കേണ്ടി വരും. ഞങ്ങൾ കാത്തിരുന്ന് വാങ്ങിയ മോൻ ഒരു സ്പെഷ്യൽ കുഞ്ഞായിരുന്നു. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലെത്താൻ കാലതാമസമുണ്ടായിരുന്നു. സംസാരം, നടപ്പ് എല്ലാം ക്രമേണ ശരിയായിക്കൊള്ളുമെന്ന് ഡോക്ടർ ആശ്വസിപ്പിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ മനസ്സ് പതറിപ്പോയ ദിവസങ്ങളായിരുന്നു അത്. ആ നാളുകളിൽ തിരുവചനത്തിലൂടെ ദൈവം തന്ന ആശ്വാസവും പ്രത്യാശയും വലുതായിരുന്നു. പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങളുടെ പിടിവള്ളി. രണ്ടുപേരും പരസ്പരം ഊന്നുവടികളായി കുഞ്ഞിനെ പരിചരിച്ചു. നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിനെ തരാൻ ഈശോയോട് പറഞ്ഞു. അധികം വൈകാതെ രണ്ടാമത്തെ മോനും ഞങ്ങളുടെ കൈകളിലെത്തി. ശൈശവത്തിൽ പലപ്പോഴും അവനുണ്ടായ ഇൻ്റേണൽ ഫീവർ അവസ്മാരത്തിലെത്തുകയും അവൻ്റെ തലച്ചോറിൻ്റെ കോശങ്ങളെ ബാധിക്കുകയും ചെയ്തു. പിന്നീടാണ് ഞങ്ങൾ അതറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾക്കായി ദൈവം കരുതി വച്ചിരുന്ന 2 മക്കളും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന സ്പെഷ്യൽ കുട്ടികളായിരുന്നു എന്ന വലിയ തിരിച്ചറിവ് ഞങ്ങളെ ഏറെ ചിന്തിപ്പിച്ചു. ആദ്യത്തെ മോൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ അല്പം പതറിപ്പോയെങ്കിലും രണ്ടാമത്തെ മോനും അതുപോലെയാണ് എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു അസാധാരണ ധൈര്യം കിട്ടി. കാരണം 2 മക്കളും അവരുടെ ജീവിതകാലം മുഴുവനും സ്വയം ചിന്തിക്കാനോ പരസഹായം കൂടാതെ ജീവിക്കാനോ കഴിവില്ലാത്തവരാണെങ്കിൽ അത് ദൈവം ബോധപൂർവം എടുത്ത തീരുമാനമായിരിക്കണം. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് എന്തോ പ്രത്യേക പദ്ധതിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ആ നാളുകളിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ മുതൽ ഞങ്ങളെ തന്നെ ആത്മീയമായി ഒരുക്കാൻ തുടങ്ങി. കാരണം ഈ മക്കളിലൂടെ ലോകത്തിൻ്റെതായ ഒന്നും തന്നെ നേടാനാവില്ല എന്നും അതുതന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതിയെന്നും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ദിവസങ്ങളിൽ എന്നെ ഏറെ സ്പർശിച്ച ഒരു തിരുവചനം ഇന്നും എനിക്ക് വഴികാട്ടിയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. യാക്കോബ് 4:8. അതുപോലെ വേറൊരു വചനമാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. സുഭാഷിതങ്ങൾ 3:6. ഞങ്ങൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും സ്വർഗത്തിലെ വലിയ ആനന്ദം സ്വന്തമാക്കാനായി ഈ ലോകത്തിലെ ചില സന്തോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കണമെന്നും ഞങ്ങൾ പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മക്കൾ 2 പേരും 5-ാം ക്ലാസ് മുതൽ സ്പെഷ്യൽ സ്കൂളുകളിലാണ് പഠിച്ചത്. മറ്റാരുടെയും സഹായം കൂടാതെ വ്യത്യസ്ത സ്വഭാവമുള്ള 2 സ്പെഷ്യൽ മക്കളെ വളർത്തുക എന്നത് വളരെ ശ്രമകരമായിരുന്നു. ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ക്ലേശങ്ങളെല്ലാം ഏറ്റെടുത്തത് ജീവിത പങ്കാളിയായിരുന്നു. രാവിലെ ഉണർത്തുന്നതു മുതൽ രാത്രി ഉറക്കുന്നതുവരെ ഓരോ കാര്യത്തിനും കൂടെ നിൽക്കണം. അവർക്ക് പ്രായം കൂടുമ്പോഴും ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പ്രാർത്ഥനകളും ജപമാലയും സങ്കീർത്തനങ്ങളുമെല്ലാം കാണാപ്പാഠമാക്കാനും അനുദിനദിവ്യബലിയിൽ പങ്കെടുക്കാനും അവരെ പരിശീലിപ്പിച്ചു. കഴിഞ്ഞ 15 വർഷത്തോളമായി മഴയോ മറ്റ് പ്രതികൂലങ്ങളോ ശ്രദ്ധിക്കാതെ മക്കൾ ഞങ്ങൾക്കൊപ്പം ഉത്സാഹത്തോടെ ദിവസവും ദിവ്യബലിക്ക് വരുന്നുണ്ട്. കോവിഡ് കാലത്തുപോലും ദിവ്യബലി മുടങ്ങിയില്ല. ഓരോ ദിവസവും ദേവാലയത്തിൽ കേൾക്കുന്ന തിരുവചനങ്ങൾ വീട്ടിൽ വന്ന് ബൈബിൾ നോക്കി പകർത്തിയെഴുതുന്നതും ഉറങ്ങുന്നതിനു മുമ്പുള്ള ബൈബിൾ വായനയും മക്കളുടെ ദിനചര്യയുടെ ഭാഗമാണ്. അത്താഴം കഴിഞ്ഞ് 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുന്നത് അനുദിന ഫാമിലി പ്രോഗ്രാം ആണ്. ഉറങ്ങും മുൻപ് ഹന്നാൻ വെള്ളവുമായി മക്കൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് കൈകൂപ്പി നിൽക്കും. നെറ്റിയിൽ കുരിശു വരച്ച് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചനുഗ്രഹിക്കാനായി അവരും തിരിച്ച് ഞങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ചു തരും. എന്നും ഉറങ്ങും മുമ്പ് ഞാനും ഭാര്യയും കൈകൾ കോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇന്ന് ഈ മക്കളെ സ്നേഹിച്ച് പരിചരിക്കാനുള്ള ശക്തിയും കൃപയും തന്നതിന്. ഞങ്ങൾ ദേവാലയത്തിലും ഇടവക കൂട്ടായ്മയിലും വിവാഹ ചടങ്ങുകളിലുമെല്ലാം മക്കളോടൊന്നിച്ചാണ് പോകുന്നത്. മറ്റ് യാത്രകളും ആശുപത്രി സന്ദർശനങ്ങളും നടത്തുന്നതും ഒന്നിച്ചു തന്നെ. പലർക്കും ഇത് കൗതുകമാകാറുണ്ട്. ഇതൊക്കെ വിധിയാണ്, ശാപമാണ് എന്നൊക്കെ മക്കളുടെ സഹപാഠികളുടെ മാതാപിതാക്കൾ പറയുമ്പോഴും ഇതൊരു അനുഗ്രഹമാണ്, ദൈവവിളിയാണ്, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. ഞങ്ങളെപ്പോലുള്ള അനേകർക്ക് ആശ്വാസമേകാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. മക്കളെയോർത്ത് വിഷമിക്കരുത്, അവർക്കായി ദൈവം കരുതിയിട്ടുണ്ട് എന്നാണ് ദൈവശുശ്രൂഷകർ വഴി പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സന്ദേശം. ഇങ്ങനെയുള്ള കുട്ടികൾക്കായി ജീവിതം സമർപ്പിക്കാനുള്ള ദൈവവിളിയാണ് കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്ന് ദൈവശുശ്രൂഷകരിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ആ ശ്രേഷ്ഠമായ നിയോഗം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരിക്കലും മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. പകരം, ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ മക്കളെ സംബന്ധിച്ചുള്ള അങ്ങയുടെ തിരുഹിതം എന്തെന്ന് വെളിപ്പെടുത്തി തരണമേ, അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. യോഹന്നാൻ 14:14. ഞങ്ങളുടെ മക്കൾക്കും അവരെപ്പോലുള്ള മറ്റു കുട്ടികൾക്കും പഠനവും പരിശീലനവും നടത്തി മറ്റേതൊരു പൗരനെയും പോലെ ഒരു തൊഴിൽ ചെയ്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ സാക്ഷാത്കാരത്തിനായി ഞാൻ എൻ്റെ ബാങ്ക് ജോലി ഉപേക്ഷിച്ചു. നീണ്ട നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായി ദൈവം ഞങ്ങളെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് ഏഞ്ചൽസ് വില്ലേജ് എന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രസ്ഥാനത്തിലാണ്. മക്കൾ രണ്ടുപേരും ഇവിടുത്തെ സ്പെഷ്യൽ കുട്ടികളും മാതാപിതാക്കളും ചേർന്ന് നടത്തുന്ന സൂപ്പർ മാർക്കറ്റിലെ ജോലിക്കാരാണ്. ഇനിയുള്ള കാലം ഈ മാലാഖമാരുടെ ഗ്രാമത്തിലെ മക്കളോടൊപ്പം അവർക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിച്ച് അവർക്കായി ജീവിതം സമർപ്പിക്കാനുള്ള വിളി ദൈവം സാധ്യമാക്കിയിരിക്കുന്നു. നിങ്ങൾ മക്കളെയോർത്ത് വിഷമിക്കരുത്, അവർക്കായി കർത്താവ് കരുതിയിട്ടുണ്ട് എന്ന വാക്കുകൾ വിശ്വസിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് എളുപ്പമാണ്. ഞങ്ങൾക്കായി പണ്ടേ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നതാണ് ഏഞ്ചൽസ് വില്ലേജ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. പലവിധ സങ്കടങ്ങളിലായിരിക്കുന്നവരോട് കർത്താവ് പറയുന്ന വാക്കുകളാണിത്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. റോമ 9:6. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം ദർശിക്കും.